അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8:8. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത മൂലം ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ സാധ്യമല്ലാതിരുന്നത് ദൈവം സാധ്യമാക്കി. അവിടുന്ന് സ്വന്തം പുത്രനെ പാപിയായ മനുഷ്യന്റെ സാദൃശ്യത്തിൽ പാപപരിഹാരമായി അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ പാപത്തിന്റെ കാര്യങ്ങളിലും ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിലും മനസ്സുറപ്പിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണത്തിൽ കലാശിക്കുന്നു, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും ആകുന്നു. ജഡ മനസ്സ് ദൈവത്തോട് ശത്രുതയുള്ളതാണ്. അത് ദൈവിക പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടുവാൻ അതിന് സാധിക്കുകയുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവത്താലല്ല ആത്മാവിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ശരീരം പാപം നിമിത്തം മരിക്കുമെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് അതിനോട് കടപ്പാടുള്ളവരല്ല. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന് ദുഷ്പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവമക്കളാകുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത്. അതേ ആത്മാവിനാൽ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. അങ്ങനെ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും തന്നെ. നാം ക്രിസ്തുവിനോടുകൂടെ അവിടുത്തെ കഷ്ടതയിൽ പങ്കാളികളാകുന്നുവെങ്കിൽ അവിടുത്തെ മഹത്വത്തിന്റെയും പങ്കാളികളായിത്തീരും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനോട് തുലനം ചെയ്യുവാൻ അർഹമില്ലാത്ത വിധം നിസ്സാരമാണ് ഇക്കാലത്തെ കഷ്ടതകൾ എന്ന് ഞാൻ കരുതുന്നു. ദൈവമക്കൾ വെളിപ്പെടുന്നതിന് വേണ്ടി സർവ്വസൃഷ്ടിയും അത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി വ്യർത്ഥതയ്ക്ക് വിധേയമാക്കപ്പെട്ടു, അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, പ്രത്യാശയാൽ അതിനെ വിധേയപ്പെടുത്തിയവന്റെ ഇഷ്ടത്താൽ തന്നെ. ഈ പ്രത്യാശയോ സൃഷ്ടി തന്നെയും ജീർണതയുടെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ദൈവമക്കളുടെ മഹത്വകരമായ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നത്രേ. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഈറ്റുനോവിൽ എന്നതുപോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. തന്നെയുമല്ല, ആത്മാവെന്ന ആദ്യ ഫലം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിലേക്ക് ദത്തെടുക്കപ്പെടുവാൻ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ കാണുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശയാകട്ടെ പ്രത്യാശയല്ല. കാണുന്നതിന് വേണ്ടി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? എന്നാൽ ഇതുവരെയും കാണാത്തതിനു വേണ്ടി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി നാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നു. വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ആത്മാവ് തന്നെ വാക്കുകളിലൂടെ വ്യക്തമാക്കാനാവാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം മധ്യസ്ഥത ചെയ്യുന്നു. ആത്മാവിന്റെ ചിന്ത എന്തെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവിടുത്തെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി തന്നെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ അവിടുന്ന് മുൻ നിയമിച്ചിരിക്കുന്നു. അത് അവിടുത്തെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാകനാകേണ്ടതിനാണ്. അവിടുന്ന് മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ പുത്രനോടൊപ്പം സകലവും കൃപയാൽ നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ദൈവമാണ് നീതീകരിക്കുന്നവൻ. ശിക്ഷ വിധിക്കുന്നവനാര്? മരിച്ചവനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനുമായ ക്രിസ്തുയേശു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? ക്ലേശങ്ങൾക്കോ കഷ്ടതകൾക്കോ പീഡനത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ അത് ചെയ്യാൻ കഴിയുമോ?
അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ദിവസം മുഴുവൻ മരണത്തെ നേരിടുന്നു, അറുക്കപ്പെടുവാനുള്ള ആടുകളായി ഞങ്ങൾ എണ്ണപ്പെടുന്നു
എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖേന ഇവയിലെല്ലാറ്റിലും പരിപൂർണ വിജയം നേടുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ സൃഷ്ടിയിലുള്ള മറ്റെന്തിനെങ്കിലുമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്.